ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയം ഇന്ന് ലോക്സഭയിൽ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്ര മാർഗ്ഗങ്ങൾ പിന്തുടരണമെന്നും വിദേശകാര്യമന്ത്രി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന മികവിന്റെ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. നേപ്പാളിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രി പദത്തിലേക്ക്. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. കെ പി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ അന്തരിച്ച അംഗങ്ങൾക്ക് ലോക്സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പിന്നീട് പുനരാരംഭിച്ചു. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ ഇന്ന് പരിഗണിക്കാനിരിക്കെ വിഷയത്തെച്ചൊല്ലി പ്രതിപക്ഷം സഭയിൽ ബഹളം വച്ചു. തുടർന്ന് ലോക്സഭ 3 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വിഷയത്തിൽ രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും സംഘർഷം ലഘൂകരിക്കാൻ സംഭാഷണവും നയതന്ത്രവും പിന്തുടരണമെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
But also attacks on a number of Gulf states. We believe and we continue to believe that dialogue and diplomacy should be pursued to de-escalate tensions and address underlying issues. Sir, it is also imperative that the sovereignty and territorial integrity of all states in the region.
പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി ലോക്സഭയിലും പ്രസ്താവന നടത്തി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാഭ്യാസം, നൈപുണ്യം, സർവകലാശാല ടൌൺഷിപ്പുകൾ എന്നിവ സംബന്ധിച്ച ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ടെന്നും സമഗ്ര ആരോഗ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
നയ പീഡി കാ യേ നയാ മൈൻഡ് സെറ്റ് ദേശ് കീ സബ്സേ ബഡി താക്കത്ത് ഹൈ, ഉജ്വൽ ഭവിഷ്യ കീ സബ്സേ ബഡി പൂഞ്ചി ഹൈ. ഇസേ ക്യാപിറ്റലൈസ് കർനേ കേ ലിയേ ഹമേ അപ്നേ എഡ്യൂക്കേഷൻ സിസ്റ്റം കോ നിരന്തര ആധുനിക ബനായ രഖ്നാ ഹൈ, അപ്ഗ്രേഡ് കർത്തേ ഹീ രഹനാ ഹൈ. നയ എഡ്യൂക്കേഷൻ പോളിസിനെ ഇസ്കെ ലിയേ ജറൂരി ബേസ് തയ്യാർ കർ ദിയാ ഹൈ.
ആയുഷ്മാൻ ഭാരത് യോജന, ആരോഗ്യ മന്ദിർ എന്നിവയിലൂടെ രാജ്യത്തുടനീളമുള്ള ഗ്രാമങ്ങളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എൽനിനോ പ്രഭാവം മൂലമുണ്ടായ വരൾച്ചയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള മലാവിയുടെ ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നവശേവ തുറമുഖത്ത് നിന്ന് മലാവിയിലേക്ക് 1000 മെട്രിക് ടൺ അരി എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 2047 രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മേര യുവഭാരത് മൈ ഭാരതിന്റെ സഹായത്തോടെ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യതലസ്ഥാനത്തെ 35 കോളേജുകളിൽ നിന്ന് 10,000-ലേറെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കൊൽക്കത്തയിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംഘം അവലോകനം ചെയ്യും. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. ബീഹാർ, ഒഡീഷ, ഹരിയാന എന്നിവിടങ്ങളിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയും കേന്ദ്രസഹമന്ത്രി ഹർഷ് മൽഹോത്രയും ബീഹാറിൽ പാർട്ടി നിരീക്ഷകരാകും. ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കും. മഹാരാഷ്ട്ര മന്ത്രി ചന്ദ്രശേഖർ ബവൻകുലെ ഒഡീഷയിൽ കേന്ദ്ര നിരീക്ഷകനായി നിയമിതനായി. ഇന്ത്യ സീഷൽ സംയുക്ത സൈനികാഭ്യാസമായ ലാമിറ്റി 2026 11th പതിപ്പിന് സീഷൽസിൽ ഇന്ന് തുടക്കം. അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സൈന്യം സീഷൽസിൽ എത്തി. സീഷൽസ് ഡിഫൻസ് അക്കാദമിയിൽ ഈ മാസം 20 വരെയാണ് സംയുക്ത അഭ്യാസം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ ആരംഭിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കെഡിസ്ക്, കിഫ്ബി, കെഎസ്ഐഡിസി എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സജ്ജമാക്കിയത്. ഐസിസി 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. ന്യൂസിലന്റിനെ 96 റൺസിന് പരാജയപ്പെടുത്തി മൂന്നാം വട്ടവും ലോകകപ്പ് കിരീടം നേടിയപ്പോൾ പുതുചരിത്രം എഴുതിയതിനൊപ്പം ചരിത്രം തിരുത്തുകയുമായിരുന്നു ടീം ഇന്ത്യ. അടുപ്പിച്ച് രണ്ടു വർഷം കിരീടനേട്ടം നേടുന്ന ടീമും ഇന്ത്യയാണ്. തുടർച്ചയായ മത്സരങ്ങളിൽ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ച മലയാളി താരം സഞ്ജു സാംസൺ ടൂർണമെന്റിന്റെ താരമായി. 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന വിജയമാണിതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നേപ്പാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി റാപ്പറും ജൻസി വിപ്ലവത്തിന്റെ നേതാവുമായ ബലേന്ദ്രഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി. ഇതോടെ ബലേന്ദ്രഷാ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായി. 165 സീറ്റുകളിൽ 122 എണ്ണത്തിലും RSP വിജയിച്ചു. നേപ്പാൾ ജനാധിപത്യ രാജ്യമായതിനുശേഷം ഒരു പാർട്ടി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ ഏകദേശം 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് 35-കാരനായ ഷാ പരാജയപ്പെടുത്തിയത്. പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിമാന കമ്പനികൾ സർവീസുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. വിമാന ടിക്കറ്റ് നിരക്കുകൾ അമിതമായി വർദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും മന്ത്രാലയം കർശന നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇറാനിൽ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചു. US ഇസ്രായേൽ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മോജ്തബ ഖമനേയിയെ പുതിയ പരമോന്നത നേതാവായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. US ഇസ്രായേൽ സഖ്യം നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 10-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇറാന്റെ നിർണായക നീക്കം. ഇറാൻ US സംഘർഷം ശക്തമാകുന്നതിനിടെ മേഖലയിൽ പരിക്കേറ്റ 7-ാമത്തെ US സൈനികനും കൊല്ലപ്പെട്ടതായി US പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതിനിടെ ഇറാന്റെ വ്യോമാക്രമണങ്ങളെ നിയന്ത്രിക്കുന്ന റവല്യൂഷണറി ഗാർഡ് ആസ്ഥാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഇറാൻ സൈനിക കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് 100 US ഡോളർ കടന്നു. ഫോർമൂസ് കടലെടുക്ക് വഴിയുള്ള എണ്ണനീക്കം തടസ്സപ്പെടുമെന്ന ആശങ്കയെ തുടർന്ന് ഏഷ്യൻ വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില 110 ഡോളറിലെത്തി. എണ്ണവിലയിലെ വർധനവ് ആഗോള ഓഹരി വിപണികളിലും ഇടിവുണ്ടാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തി. സെൻസസ് 1,819 പോയിന്റ് ഇടിഞ്ഞ് 77,099 നിഫ്റ്റി 572 പോയിന്റ് ഇടിഞ്ഞ് 23,878 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 1,11,560 രൂപയും ഗ്രാമിന് 14,820 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ US ദക്ഷിണ കൊറിയയും സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചു. അഭ്യാസ പ്രകടനങ്ങൾ ഈ മാസം 19 വരെ തുടരും. 18,000 സൈനികർ പങ്കാളികളാകുമെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2-ാം ഘട്ടത്തിന് തുടക്കമായി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയം ഇന്ന് ലോക്സഭയിൽ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്ര മാർഗ്ഗങ്ങൾ പിന്തുടരണമെന്നും വിദേശകാര്യമന്ത്രി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന മികവിന്റെ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത് യുവ കണക്ട് പരിപാടിയുടെ 2-ാം ഘട്ടത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. നേപ്പാളിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രി പദത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.